نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله اللهم الهمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب قال الله تعالى في كلامه العزيز لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا وقال رسول الله صلى الله عليه وسلم خير القرون قرني ثم الذين يلونهم الحمد لله അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വരവിനെയും നമ്മുടെ ഈ ഇരിപ്പിനെയും നമ്മൾ ചെയ്ത മുഴുവൻ അമാലുകളെയും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ദീനിന്റെ വഴിയിൽ, ദീനിനു വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നമുക്ക് ഒരു നിമിഷം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, തൗഫീക്ക് കിട്ടിയാൽ, അവസരം കിട്ടിയാൽ അത് മഹാഭാഗ്യമാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കുറെ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾ കൂടിയതാണ് മനുഷ്യ ജീവിതം. ഒരു നിമിഷം നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെലവഴിക്കാൻ, പുറപ്പെടാൻ, വരാൻ, ഒരുമിച്ച് കൂടാൻ, ദീനിയായ കാര്യങ്ങൾ കേൾക്കാൻ, ദീനിന്റെ മജ്ലിസിൽ ഇരിക്കാൻ, അല്ലാഹുവിനെക്കുറിച്ചും അവന്റെ റസൂലിനെക്കുറിച്ചും പറയപ്പെടുന്ന മജ്ലിസിൽ, അവന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്ന മജ്ലിസിൽ പങ്കെടുക്കാൻ ഉള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓശാരമായി തരുന്നതാണ്. അതൊരു മനുഷ്യന് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, നഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. അതൊരു കണക്കുമില്ല. വൈ തഅതു നഅമത്തുല്ലാഹി ലാ തുഹ്സുഹ. അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത നഅമത്തുകളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒന്ന് കണക്കാക്കി നോക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമല്ലെന്ന് റബ്ബുൽ ആലമീനായ പടച്ചവൻ അർത്ഥശങ്കക്കിടയില്ലാതെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് ചെയ്ത നഅമത്തുകളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്കാക്കി നോക്കിയാൽ അല്ലാഹു നമ്മളെ മനുഷ്യരാക്കി. അല്ലാഹുവിന്റെ ഒരുപാട് സൃഷ്ടികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, പക്ഷിപ്പറവാദികളുണ്ട്, മൃഗാദികളുണ്ട്, മറ്റൊരുപാട് അല്ലാഹുവിന്റെ സൃഷ്ടികളുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരായി അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. അവന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. കോടിക്കണക്കിന് അവന്റെ സൃഷ്ടികളുള്ളതിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വലക്കത് കറം ബനി ആദം. അല്ലാഹു തആല പറഞ്ഞു, ബനു ആദമിനെ നാം ഒരുപാട് കറം, ഒരുപാട് ആദരിച്ചിരിക്കുന്നു, ഒരുപാട് ബഹുമാനിച്ചിരിക്കുന്നു. മറ്റു പല സൃഷ്ടികളെയും കാണും അല്ലാഹു മനുഷ്യവംശത്തിന് ഒരുപാട് ആദരവുകൾ നൽകി, ഒരുപാട് സവിശേഷതകൾ നൽകി. ആ സൃഷ്ടിയായി അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. ഇത് അല്ലാഹുവിന്റെ ഒരു ഔദാര്യമാണ്. നമുക്ക് ബുദ്ധി തന്നു, നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് ചിന്താശക്തി തന്നു, നമുക്ക് ഒരുപാട് നഅമത്തുകൾ, നമുക്ക് സമ്പത്ത് തന്നു, നമ്മളെ സമ്പൂർണരാക്കി സൃഷ്ടിപരമായി. ഇതൊക്കെ അല്ലാഹുവിന്റെ നഅമത്താണ്. ഇതിനെ കണക്ക ഉപരിയായി നമുക്ക് കിട്ടിയ ഒരു നഅമത്ത് ഈമാനാണ്. അതിനപ്പുറം ഒരനുഗ്രഹം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കിട്ടാനില്ല. കാരണം മനുഷ്യനാക്കി സൃഷ്ടിച്ചു എന്നുള്ളതൊരു അനുഗ്രഹമാണ്, ആരോഗ്യം നൽകി എന്നതും അനുഗ്രഹമാണ്, സമ്പത്ത് നൽകി എന്നുള്ളതും അനുഗ്രഹമാണ്, താമസിക്കാൻ നല്ല വീട് നൽകി എന്നുള്ളത് അനുഗ്രഹമാണ്, ഭാര്യസന്തതികളെ തന്നു എന്നുള്ളത് അനുഗ്രഹമാണ്, നല്ല മാതാപിതാക്കളെ നൽകി അനുഗ്രഹമാണ്. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനുഷ്യന്റെ ഭൗതിക ജീവിതം, ദുനിയാവിന്റെ ജീവിതം തീരുന്നതോടുകൂടെ അതെല്ലാം അവസാനിക്കും. ഇതൊന്നും അവന് അവന്റെ കാലശേഷം, മരണശേഷം പ്രയോജനപ്പെടുകയില്ല. ആകെ പ്രയോജനപ്പെടുന്നത് അവന്റെ ഈമാനും അതുമായി ബന്ധപ്പെട്ട ദീനിയായ കാര്യങ്ങളും മാത്രമാണ്. ആ ഈമാൻ നമുക്ക് അല്ലാഹു തആല നൽകി എന്നുള്ളത് അവൻ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്. അഥവാ അതില്ലാതിരുന്നെങ്കിൽ നാം എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചാലേ ആ നിഅമത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്നിഅമത്തു തുഅറഫു ബിഅദാദിഹ എന്ന് അറബിയിൽ പറയും. ഓരോ നിഅമത്തുകളും അതിന്റെ വിരുദ്ധം മനസ്സിലാക്കിയാൽ, അതിന്റെ മറുവശം മനസ്സിലാക്കിയാലേ മനസ്സിലാകൂ എന്ന് പറയാം. അല്ലാഹു നമുക്ക് കാഴ്ചശക്തി തന്നു. കാഴ്ചശക്തിയുടെ നിഅമത്ത് മനസ്സിലാക്കണമെങ്കിൽ കാഴ്ചശക്തി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം, അവരുടെ പരിധികൾ മനസ്സിലാക്കണം, പരിമിതികൾ മനസ്സിലാക്കണം. ബുദ്ധി അല്ലാഹു ചെയ്ത നിഅമത്താണ്. അതിന്റെ അനുഗ്രഹം മനസ്സിലാകണമെങ്കിൽ ബുദ്ധി ഇല്ലാത്തവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ നിഅമത്തുകളും അതിന്റെ അൽദാദുകൾ, അതിന്റെ മറുവശം ചിന്തിച്ചാലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആരോഗ്യം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ ആരോഗ്യത്തിന്റെ മഹത്വം അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനാരോഗ്യമുള്ള രോഗികളായ ആളുകളെ സന്ദർശിക്കും. നമ്മളോട് പറയാറുണ്ട്, ഹോസ്പിറ്റലുകളിൽ പോയി നോക്കുക, അവിടെ പല നിലയിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആയിരങ്ങളെ കാണാൻ പറ്റും. വേദനിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ആയിരങ്ങളെ കാണാം. എവിടെ പോയാല്? ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ. അപ്പൊ മനസ്സിലാവും അള്ളാഹു എനിക്ക് നൽകിയ ആരോഗ്യം എത്ര വലുതാണ്. ഇതുപോലെ ഈമാന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ, ആ ഈമാൻ കൊണ്ട് ദുന്യാവിൽ എന്ത് നേട്ടം, ആഖിറത്തിൽ എന്ത് നേട്ടം. അൽഹംദുലില്ലാ, നമ്മൾ ദീനിന്റെ മജ്‌ലിസിലിരിക്കുകയാണ്, ളുഹുർ നമസ്കാരം നമസ്കരിച്ചിട്ടിരിക്കുകയാണ്, സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചിട്ടിരിക്കുകയാണ്, തസ്ബിഹാത്തുകൾ പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ്, തഹജ്ജുദിന് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിച്ചു, ഫജ്ർ നമസ്കരിച്ചു, സ്വഹ്റമരി, ഇതെല്ലാം ഈ ഈമാനിന്റെ സമറാത്തുകളാണ്, ഇതിന്റെ ഗുണങ്ങളാണ്, മഹത്വങ്ങളാണ്. അഥവാ ഇതില്ലായിരുന്നെങ്കിൽ നാം ഇപ്പൊ എവിടെയിരിക്കും? നാം രാവിലെ എപ്പോ എഴുന്നേക്കും? എന്തൊക്കെ എന്ത് ചെയ്യും? ആ മറുവശം ചിന്തിച്ചു നോക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ തല കൊണ്ടുപോയി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് സുബ്ഹാന റബ്ബിയല്ല ഉബിഹംദിഹി എന്ന് പറയാനുള്ള പറയുന്നത് ആ പറയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയത്. അതില്ലായിരുന്നെങ്കിൽ നമുക്കതിന് സാധ്യമാകുമായി. സ്വർമാരെ, അള്ളാഹു തആല പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഈമാൻ നൽകാൻ വേണ്ടി ഒരുപാട് അമ്പിയാക്കളെ അള്ളാഹു തആല ലോകത്തേക്ക് അയച്ചു. ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കളെ അള്ളാഹു തആല ഈ ലോകത്തേക്ക് അയച്ചത് നമുക്ക് ഈമാൻ നൽകാൻ, ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ. ആദ്യത്തെ പ്രവാചകൻ മുതലുള്ള കാലഘട്ടത്തിലും ദീൻ, ശരിയത്ത്, തൗഹീദ് അല്ലാഹു തആല അമ്പിയാക്കളിലൂടെ ജനങ്ങളിലേക്ക് പകരും. കുറെ ആളുകൾ അതിനെ സ്വീകരിക്കും, കുറെ ആളുകൾ അതിനെ തള്ളിക്കളയും. തള്ളിക്കളയുന്ന ആളുകൾ ഈ ഹക്കിനെ, സത്യത്തെ, അതിന്റെ പ്രകാശത്തെ കെടുത്തി കളയാൻ, അതിനെ നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവർ അമ്പിയാക്കളെ ബുദ്ധിമുട്ടിച്ചു, അമ്പിയാക്കളെ പീഡനത്തിന്റെ ഇരയാക്കി, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അമ്പിയാക്കളെയും അവരെ പിൻപറ്റിയ ആളുകളെയും ഏൽപ്പിച്ച തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാൻ പറ്റും. കൊല്ലപ്പെട്ട അമ്പിയാക്കളെ നമുക്കറിയാം, ഒരുപാട് പേരെ ശത്രുക്കൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്, വധിച്ചു കളഞ്ഞിട്ടുണ്ട്, വാളുകൊണ്ട് ഈർച്ച വാളുകൊണ്ട് മുറിച്ച് രണ്ട് പിളർപ്പാക്കിയ അമ്പിയാക്കളെയും അവരുടെ അനുയായികളെയും നമുക്കറിയാം. ഇതെല്ലാം ദീനിന്റെ വഴിയിൽ സഹിച്ച് പ്രയാസപ്പെട്ട് ദീനിന്റെ കാര്യങ്ങൾ ഉമ്മത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ ബാധ്യതയായി അല്ലാഹു തആല മനസ്സിലാക്കി. ഇത് അല്ലാഹു തആല ചെയ്ത ഒരു ന്യാമത്താണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന മുഴുവൻ പ്രവാചകരുടെ അയച്ചു. ഇല്ലെങ്കിലും നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നിട്ടുണ്ട്. ഈ ബുദ്ധി കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കാൻ നാം ബാധ്യസ്ഥരാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. ഓരോ കുഞ്ഞും ഇവിടെ ജനിക്കുന്നത് ഇസ്ലാമിന്റെ തനിമയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ തനിമയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കിക്കൊണ്ടാണ് അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചത്. അവന്റെ മാതാപിതാക്കളാണ് അവന്റെ പല തരത്തിലേക്കും, അവൻ എന്താണോ മാതാപിതാക്കൾ എന്താണോ അതിലേക്ക് തിരിച്ചുവിടുന്നത് അവന്റെ മാതാപിതാക്കൾ. യഥാർത്ഥത്തിൽ അവൻ അവന്റെ വഴിക്ക് വിട്ടാൽ, ആ തനി ശുദ്ധമായ ആ പ്രകൃതിയിൽ അവന് വിട്ടാൽ അവൻ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല വെതറിയിട്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ ബുദ്ധികൊണ്ട് മനസ്സിലാക്കും. മറിച്ച് ആ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് വിരുദ്ധമായി അവന്റെ മനസ്സിൽ ഓതിക്കൊടുക്കുന്ന ആ ഓതലുകളാണ്, ആ നിർദ്ദേശങ്ങളാണ് അവനെ ആ വഴിയിൽ നിന്നും അവന്റെ ബുദ്ധിക്കപ്പുറമായി അവനെ മാറ്റിക്കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അനുഗ്രഹമാണ് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചതിലൂടെ നമുക്ക് അല്ലാഹു തആല ചെയ്തിട്ട്. അവന്റെ കിതാബ് ഇറക്കി, ഓരോ പ്രവാചകന്മാർക്കും ഗ്രന്ഥങ്ങളും അല്ലാഹു തആല നൽകി. ആ ഗ്രന്ഥങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആദ്യകാലമുള്ള തൗഹീദിന്റെ ശത്രുക്കൾ അതിനെ മാറ്റിത്തിരുത്തി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാരെ ഉപദ്രവിച്ചു. പ്രവാചകന്മാരുടെ കൂടെ മുഅ്മിനീങ്ങളായ തൗഹീദിന്റെ ആളുകളായ ആളുകളെ ഓരോ കാലഘട്ടങ്ങളിലും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ആ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതുകയും ചെയ്തു. ഇതൊരു തുടർ ചരിത്രമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്ത് വരെ തുടർന്നു. ഇതിൽ നിന്നെല്ലാം മാറ്റമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന്റെ ഒരു കാര്യം തീരുമാനിച്ചു, ഈ കിതാബിനെ ആർക്കും തൊടാൻ കഴിയില്ല, ഈ ഗ്രന്ഥത്തിന്റെ ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്താൻ കഴിയില്ല. അത്തരത്തിലൊരു ഗ്രന്ഥം അത് ഖിയാമനാള് വരെ. മുൻകാലത്തുള്ള പ്രവാചകന്മാർ ഒരു നിശ്ചിത കാലത്തേക്കാണ് വന്നിരുന്നതെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണ്, ലോകാവസാനം സംഭവിക്കുന്നത് വരെ തങ്ങളുടെ ഉമ്മത്ത് തന്നെയായിരിക്കും ഉണ്ടാകുക. ഇതിന്റെ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആൻ അവതരിപ്പിച്ച നാമാണ്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വവും നാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ ഭാവി ആ ഗ്രന്ഥത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നത് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പുസ്തകങ്ങൾ ഒരുപാടുണ്ട്, ഗ്രന്ഥങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ഈ പുസ്തകം ഇന്റേതായിരിക്കും ഇതിന്റെ ഭാവി എന്ന് പറയാൻ ഒരു ഓതർക്കും ഒരു ഗ്രന്ഥകർത്താവിനും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അത് അല്ലാഹുവിന്റെ കലാമിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഇന്നുവരെ തുടർന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖിയാമത്തോടെ തുടരുകയും ചെയ്യും. അതിന്റെ ആളുകളാണ് നമ്മൾ. ആ പ്രവാചകന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയും മുൻകാല ഉമ്മത്തുകളുടെ അനുയായികൾ വധിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചതുപോലെ തങ്ങളെയും ഉപദ്രവിച്ചിട്ടുണ്ട്. എത്ര തുല്യതയില്ലാത്ത പീഡനങ്ങളാണ്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുഭവിച്ചത്. അത്ര ഭീതി തങ്ങൾക്കുണ്ടാകപ്പെട്ടു. അത്രയും തുല്യത, ചരിത്രത്തിൽ തുല്യത ഇല്ലാത്ത പീഡനങ്ങൾ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു എന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞിരുന്നത്. ആ പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ, ആ പരിശുദ്ധനായ പ്രവാചകന്റെ ഉമ്മത്താണ് നാം. ആ നിബിധങ്ങളെ, ആ ഗ്രന്ഥം നമുക്ക് ഇറക്കിത്തന്ന അല്ലാഹു തആല എന്തിനാണ്, ആ പ്രവാചകനെ നമുക്ക് തന്നത് എന്തിനാണ്? അല്ലാഹു അവന്റെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ലോകാവസാനം വരുന്ന മുഴുവൻ മനുഷ്യർക്കും മാതൃകയായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അല്ലാഹു തആല ദുനിയാവിലേക്ക് അയച്ചത്. നല്ല മാതൃക. ആയിട്ടാണ് അല്ലാഹു തആല നബിതങ്ങളെ ലോകത്തേക്ക് അയച്ചത്. ആർക്കാണ് സഹോദരന്മാരെ മാതൃക? നമുക്ക് മാതൃക. നമ്മൾ ആരെയാണ് പിൻപറ്റേണ്ടത്? അല്ലാഹു റസൂൽ. ആരാണ് അല്ലാഹുവിന്റെ റസൂല്? ആരാണ് റസൂല് തർബിയത്ത് ചെയ്ത നബിതങ്ങൾ തർബി ചെയ്തത് പ്രവാചക ആ സഹാബാക്കൾ? അവരാണ് നമുക്ക് മാതൃക. ലോകം ഇന്നും പുകഴ്ത്തുന്നു, ആക്ഷേപിക്കുന്നത് ഒരു ഭാഗത്തുണ്ടാകാം, പക്ഷേ ബുദ്ധിയും ബോധവും വിവേകവും വിവരവുമുള്ള ആളുകൾ അല്ലാഹു റസൂലിനെ ഇന്നും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പേരതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേരെങ്ങനെയാണ് മുഹമ്മദ്? എന്താർത്ഥം? പ്രശംസിക്കപ്പെടുന്ന വ്യക്തിത്വം, പ്രശംസിക്കപ്പെടുന്ന വ്യക്തിത്വം എന്നാണ് തങ്ങളുടെ പേര്. അതിനു മുമ്പ് ആർക്കും അങ്ങനൊരു പേര് വന്നിട്ടില്ല. ആ പ്രശംസ സത്യമായി ചിന്തിക്കുന്ന ബോധവും ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ജനങ്ങൾ ലോകത്താകമാനം അല്ലാഹു റസൂലിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശത്രുതയുടെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയോ ആക്ഷേപിക്കുന്ന കുറെ ബുദ്ധിശൂന്യരായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ ഒരുപക്ഷത്തുണ്ടാകാം. അല്ലാഹു റസൂൽ എന്നും മുഹമ്മദ് തന്നെയാണ്. ആ നിബിധങ്ങൾ തർബിയത്തി ചെയ്തെടുത്ത ലഖദ് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹു തആല പറഞ്ഞതിനെ യഥാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഒരു കൂട്ടം ഒന്നേകാൽ ലക്ഷം വരുന്ന സഹാബാക്കൾ ലോകത്തുണ്ടായി. തങ്ങൾ തർബിയത്തി ചെയ്തെടുത്തവരാണ്. അവരാരാണ്? അവർ തങ്ങൾ അതുപോലെ പിൻപറ്റിയവരാണ്. തങ്ങളെ ചാണിന് ചാണും മുഴത്തിനു മുഴവും പിൻപറ്റിയ ആളുകളായിരുന്നു സഹാബാക്കൾ. തങ്ങളെ ഒപ്പിയെടുത്തു അവരുടെ ജീവിതത്തിലേക്ക്. അവർ തങ്ങളുടെ ജീവിതം അവരുടെ ജീവിതമാക്കി മാറ്റി. അവരുടെ നടപ്പിലും അവരുടെ ഇടുപ്പിലും അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ക്രയവിക്രയങ്ങളിലും അവരുടെ ഇതര മുആമലാത്തുകളിലും അവരുടെ കുടുംബജീവിതത്തിലും ഒക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സ്വാധീനം ചെലുത്തി. സഹോദരന്മാരെ, അവരാണ് ലോകത്തിന് മാതൃക, ഒരു മാതൃകയായ മനുഷ്യ സമൂഹം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചരിത്രം അറിയുന്നവർക്കറിയാം, ആദം അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ സമൂഹത്തിലും ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ അത് പ്രവാചകൻ സഹാബാക്കളുടെ സമൂഹം. മാനുഷിക ഗുണങ്ങളിൽ ഒരു മനുഷ്യൻ എന്ത് ഗുണങ്ങൾ ആവശ്യമുണ്ട്, എന്ത് ക്വാളിറ്റി മനുഷ്യൻ ആവശ്യമുണ്ട്, ആ ക്വാളിറ്റികളിലെല്ലാം സമ്പൂർണരായിരുന്നൊരു സമൂഹം ചരിത്രത്തിലുണ്ടെങ്കിൽ അത് സഹാബാക്കൾ. അത് അന്വർത്ഥമാക്കിയവരാണ് സഹോദരന്മാരെ. ആ വ്യക്തികൾ, അവർ നീതി, അവരുടെ നീതിയായ ഭരണം, നീതിയായ പെരുമാറ്റം, മാനുഷികമായ ഗുണങ്ങളോടുകൂടെയുള്ള അവരുടെ പെരുമാറ്റം, ഇതെല്ലാം ലോകത്തൊരു മാതൃകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുത്ത് ഖലീഫയായിട്ട് എഴുന്നിട്ട് എന്ന് ചോദിച്ചു, മിമ്പറിൽ കയറി ചോദിച്ചു, ലൗ മിൽതു ഫി ബാദിൽ അംർ ലൗ തറഖസ്തു ഫി ബാദിൽ ഉമൂർ, ദീനിന്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ മാറ്റിത്തിരുത്തലുകളോ എന്റെ ഭാഗത്തു നിന്നും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ രീതി എന്തായിരിക്കും അതിനോട്? ആദ്യത്തെ ചോദ്യത്തിൽ ആരും മെണ്ടിയില്ല, കാരണം ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചപ്പോ ഒരു സഹാബി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ലൗ മിൽത ലഅദ്ദൽനാക കമാ യുഅദ്ദലു സഹ്മു ഫി സിഖാബ്. ഉമറിനോടും പറയാനുള്ള ഒരു ഹക്കുണ്ട്, ഉമറിനോടും പറയാനുള്ള ഒരു ഹക്കിന്റെ വാചകമുണ്ട്. ലൗ മിൽത, നിങ്ങൾ ഉമറാണെങ്കിലും ഖലീഫയാണെങ്കിലും ഈ പരിശുദ്ധമായ ദീനിൽ നിന്നും എന്തെങ്കിലും മാറ്റം നിങ്ങൾ ഇതിന് വരുത്തിയാൽ, നിങ്ങളെ ഞങ്ങൾ നേരെയാക്കും, അമ്പ് വളഞ്ഞു പോയാൽ തീയിലിട്ടിങ്ങനെ കുറേശ്ശെ പിടിച്ചു പിടിച്ച് നേരെയാക്കുന്നത് പോലെ ഉമറിന്റെയും നേരെയാക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഒരാൾ എഴുതി, ഒരു സഹാബി. ഉമർ അള്ളാഹു വലിയ സന്തോഷം. ആദ്യത്തിൽ വലിയ വിഷമത്തിലായിരുന്നു, കാരണം ആരും ഒന്നും മിണ്ടുന്നില്ല. ഉമർ അള്ളാഹു ഈ വാചകങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ലൗ മിൽത ലഅദ്ദൽനാക കമാ യുഅദ്ദലു സഹ്മു ഫി സിഖാബ്. എന്റെ സമൂഹത്തിൽ, ഞാൻ നയിക്കുന്ന ഈ സമൂഹത്തിൽ എനിക്ക് തെറ്റുപറ്റിയാൽ വേണ്ടതുപോലെ തിരുത്താനും
അതെന്നെ നന്നാക്കാനും എന്നെ നേർവഴിയിലും കൊണ്ടുവരാനുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവരെ നയിക്കാൻ ഞാൻ സന്തുഷ്ടനാണ്, എനിക്ക് സമാധാനമുണ്ട് എന്ന് പറഞ്ഞത് നീതിയുടെ പര്യായങ്ങളായിരുന്നു സഹാബാക്കൾ. അവരുടെ പ്രവൃത്തികൾ, ഓരോരുത്തരുടെ സഹാബാക്കളുടെ ഓരോ സംഭവങ്ങൾ നമുക്കറിയാം. കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്തു നോക്കുക. മനുഷ്യ ആദ്യം മുതലുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ അവരോട് തുല്യരായ ഒരു മനുഷ്യൻ ലോകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യരായ ഒരു വ്യക്തിത്വം ലോകത്തില്ല. അത്ര ഉയർന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് സഹോദരന്മാരെ. എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവര് ദുന്യാവിന്റെ പരിഗണന വെച്ചും ഭൗതികമായും പാരിത്രികമായും ഏറ്റവും ഉയർന്നവരായിരുന്നു. ഒരു മനുഷ്യന് വേണ്ട അതാണല്ലോ. ഒരു മനുഷ്യൻ പരമമായി എത്തിയാൽ എവിടെ എത്തണം? ഭൗതികമായി ഉയരണം, പാരിത്രികമായി ഉയരണം. ഭൗതികമായും മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ നടക്കുന്നവരായിരുന്നു സഹാബകൾ. പാരിത്രിക ലോകത്തും എല്ലാവരുടെയും മുമ്പിൽ ഈ സഹാബക്കളുണ്ടാവും. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ അങ്ങനെ സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ ക്വാളിറ്റി അവർക്ക് കിട്ടിയത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണും മുഴത്തിനും മുഴത്തിനും പിൻപറ്റിയത് കൊണ്ടാണ്. അത് നമ്മൾ, ഞാനും നിങ്ങളും പിൻപറ്റിയാൽ നമ്മളും അവരെപ്പോലെ അല്ലെങ്കിലും അതിന്റെ അടുത്തെങ്കിലും ആവും. അതാണ് നമ്മുടെ മാതൃക, അതാണ് നമ്മുടെ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന വഴി. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ആ നബിതങ്ങളുടെ ജീവിതം, നബിതങ്ങളുടെ സുന്നത്ത്, നബിതങ്ങളുടെ മാർഗം നമ്മളിലുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഇന്ന് നമ്മള് ഉന്നതന്മാരാണ്. നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരായിരിക്കും എക്കാലവും. ഈ കുത്തുമ്പോ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമാലുമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ, ഉറച്ച ഈമാനും അതനുസരിച്ചുള്ള പ്രവൃത്തികളും നിങ്ങളിലുണ്ടെങ്കിൽ, അന്തുമല്ലാലൂൻ, ഒരാൾക്കും ഒരു ശക്തിക്കും ആ നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെന്നും മികച്ചു നിൽക്കുന്ന സമൂഹമായിരിക്കും ലോകത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. നമ്മൾ പറയുന്നു ഇപ്പൊ കാലം മോശമാണ്, അവസ്ഥ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇന്നത്തെ കാലം, ഇങ്ങനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കവിത ഓർമ്മ വരികയാണ്. നഈബു സമാനന والعيب فينا نعيب زماننا والعيب فينا وما لزماننا عيب سوانا ونهجو ذا الزمان بغير ذنب ولو نتق الزمان لحجان ولو نتق الزمان لنا حجان نعم شافعي رضي الله عنه പറയുന്ന ഒരു പദ്യം. نعيب زماننا നമ്മൾ പറയുന്നു കാലം മോശമാണെന്ന്, നമ്മൾ പറയുന്നു കാലം മോശമാണെന്ന്. നഈബു സമാനന വൽഐബു ഫീനാ, പോരായ്മ നമ്മുടേതാണ്. നമ്മൾ ദീനിച്ച് ജീവിക്കാത്ത കൊണ്ട്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെ പിൻപറ്റാത്ത കൊണ്ട്, നാം നമ്മുടെ ബാധ്യത നിർവഹിക്കാത്തത് കൊണ്ടാണ് കാലം ഇങ്ങനെ മോശമായത്. വൽഐബു ഫീനാ വമാ ലി സമാനന ഐബുൻ സിവാന, നമ്മുടെ ഈ കാലത്തിന് ഒരു കുഴപ്പമില്ല, നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മളിവിടെ ഉണ്ട് എന്നതല്ലാതെ ഈ കാലത്തിന് ഒരു കുഴപ്പമില്ല. വനഹജൂദസമാനി, കാല വിപത്തുകളെയും കാലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമ്മൾ ആക്ഷേപിക്കുന്നു. ഓ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒലൂന തഖസമാൻ ലനാ ലഹജാൻ, ഈ കാലത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ, ഒലോനത്തക്ക സമാനു, കാലത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ, ലഹജാന, അത് ഒരുപാട് നമ്മളെക്കുറിച്ച് പറഞ്ഞേനെ. ഇതിനു മുമ്പും ഒരുപാട് സമൂഹങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊന്നും നിങ്ങളെപ്പോലെ ആയിരുന്നില്ല, അതുകൊണ്ട് എന്റെ കുറ്റം പറയേണ്ട, നിങ്ങൾ മോശമായതുകൊണ്ട് ഞാൻ മോശമായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരെ നിന്നാൽ ഞാൻ നേരെയാണ്, നിങ്ങൾ വളഞ്ഞാൽ ഞാനും വളഞ്ഞിരിക്കും എന്ന യാഥാർത്ഥ്യമേ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളൂ എന്ന് ഈ കാലം നിങ്ങളോട് ഉപദേശിക്കുമായിരുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കവിത ഓർമ്മ വരിക. സഹോദരന്മാരെ, പരിശുദ്ധമായ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു, തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, സഹാബാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ദീനിന്റെ കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ, ശത്രുക്കൾ ഓടിക്കൂടി അദ്ദേഹത്തിന്റെ തല്ലി അടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ അടിച്ച് ബോധം കെടുത്തി കിടന്ന് ഒരു തുണിയിൽ നാല് മൂലയിൽ നാല് പേര് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയ കഥ, സംഭവം, വാക്യ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരനുഭവിച്ചതാണ് ഈ ദീനിന് വേണ്ടി, ഈ ഇസ്ലാമിന് വേണ്ടി, അവരുടെ ദീനിന് വേണ്ടി, നമ്മുടെ ദീനിന് വേണ്ടി ലോകം ഖിയാമത്ത് നാൾ വരെ ഈ നിലനിൽക്കും, ദീൻ നിലനിൽക്കാം.
സ്വർമാരെ, ഇത് ആ സഹബാക്കളുടെ മാത്രം ബാധ്യതയല്ല, നമ്മുടെ ബാധ്യതയാണ്.
ദീൻ നമ്മളിലുണ്ടാകണം, ഈ പറഞ്ഞ കൂടെ എന്നിലുണ്ടാകണം, നിങ്ങളിലുണ്ടാകണം, ലോകത്താകമാനമുണ്ടാകണം. നമ്മളൊക്കെ മുസ്ലിമായത് എങ്ങനെയാ? കേരളക്കാര് ആ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവും സഹാബോക്കളെ കൂടെ വന്ന് അവർ വന്നിട്ട് ദീന്റെ കാര്യങ്ങൾ പറഞ്ഞ് ദീനിനെ കുറിച്ച് പ്രചരിപ്പിച്ചു. സർവർ അങ്ങനെയല്ല, നമ്മൾ മുസ്ലിമുകളായിരുന്നു, നമുക്ക് ദീൻ കിട്ടി, അങ്ങനെയല്ല. അല്ലാതെ എങ്ങനെ കിട്ടിയത്?
ദീന്റെ പരിശ്രമം അവർ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ മുസ്ലിമായി,
ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഒരുമിച്ചുകൂടിയിരിക്കുന്നു, നമ്മളൊന്ന് നിസ്കരിക്കുന്നു, നമ്മളൊന്ന് നോവോടിക്കുന്നു, നമ്മളൊന്ന് ഹജ്ജിന് പോകുന്നു.
സർവർ അവരുടെ ആ പരിശ്രമത്തിന്റെ സമറാത്തുകളാണ്, അതിന്റെ പ്രതിധ്വനികളാണ്, അതിന്റെ അടയാളങ്ങളാണ്.
സ്വരവരി ഖിയാമുന്നാളൊരു നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്.
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അല്ലാഹു തങ്ങളോട് പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനിത്തബഅനി.
തങ്ങൾ ഈ പരിശ്രമമെല്ലാം ത്യാഗങ്ങളാൽ ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞു,
അല്ലാഹു തആല പറഞ്ഞു, ഖുൽ
താങ്കൾ പറയുക പ്രവാചകരെ, ഹാദിഹി സബീലി
എന്റെ ജീവിതം, ഞാൻ കാണിച്ചു തന്ന എന്താണോ അത്, ഇതാണ് എന്റെ വഴി.
ഖുൽഹാദിഹി സബീലി,
അതിന്റെ വിവരണം,
അദ്ഉ ഇലല്ലാഹ്,
ഞാൻ അല്ലാഹുവിലേക്ക് ദാവത്ത് ചെയ്യാം, ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ജോലി.
അലാ ബസീറത്തിൻ,
വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി,
വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി.
അലാ ബസീർ,
അന വമനി തബാനി,
ഞാനും എന്റെ പിൻപറ്റുന്ന,
എന്നെ പിൻപറ്റി മുഅ്മിനായ,
എന്റെ മുത്തബിയായ,
എന്റെ ഉമ്മത്തിയായ ഖിയാമന്നാൾ വരെ വരുന്ന മുഴുവൻ പേരും ചെയ്യേണ്ട ജോലിയാണ്
എന്ന് താങ്കൾ താങ്കളുടെ ഉമ്മത്തിനോട് പറയൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളോട് പറയുകയും തങ്ങളത് നമ്മളോട് പറയുകയും ചെയ്തു.
ഖുർആൻ ഷരീഫിൽ വ്യക്തമായ ആയത്ത് നമുക്ക്
കാണാം. നമ്മുടെ ബാധ്യതയാണ്
ദീനിന്റെ പരിശ്രമം.
നമുക്ക് അല്ലാഹു തആല ദീൻ തന്നു, ഈ കിട്ടിയ ദീൻ നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുകയും ചെയ്യേണ്ട ബാധ്യത നമ്മുടെ തന്നെയാണ്, വേറെ ആരുമല്ല.
കഴിഞ്ഞ തലമുറ കൈമാറിയത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്.
സോറി, നമ്മുടെ ബാധ്യതയാണ്.
ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്നിലും നിങ്ങളിലും ദീൻ ഉണ്ടാകണം.
ഈ ദീനിന്റെ ബാധ്യത,
ഈ ദീനിന്റെ പരിശ്രമം ഞാനും നിങ്ങൾ ചെയ്യണ സഹ,
അപ്പൊ ലോകത്ത് സമാധാനം ഉണ്ടാവും.
അന്തുമുൽ അലൗൻ
ഇക്കുത്തു മുഅ്മിനീൻ,
നിങ്ങൾ യഥാർത്ഥത്തിൽ പക്കയായ മുഅ്മിനാണെങ്കിൽ,
യഥാർത്ഥ ഉറച്ച വിശ്വാസിയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ഉയർന്നു തന്നെ നിൽക്കും,
നിങ്ങൾ ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ടി വരില്ല
എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ
ആ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നമുക്ക് കാണാം.
ആ സഹാബാക്കളുടെ കാലത്ത് അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചു,
വിശ്വസിച്ചു,
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവർ പിൻപറ്റി,
അതായിരുന്നു അവരുടെ ജീവിതം.
അള്ളാഹുവിന്റെ കൽപ്പനകളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളും
പിൻപറ്റി
പൂർണ്ണമായും
നമ്മുടെ ജീവിതത്തിൽ ആവഹിച്ച്
നമ്മുടെ ജീവിതത്തിൽ അത് പിൻപറ്റിയുള്ള ഒരു ജീവിതം
ഞാനും നിങ്ങളും ജീവിക്കുകയാണെങ്കിൽ
ഇൻഷാ അല്ലാഹ്
ആ സഹാബാക്കളുടെയും
മഹാന്മാരുടെയും
താബിഈകളുടെയും
തബഅത്താബിഈകളുടെയും
കാലത്ത്
ഈ ദീനിനും
ഇസ്ലാമിനും
എന്ത് ഇജ്ജത്തും
എന്ത് അഭിമാനവും
എന്ത് ഉയർച്ചയും
ഉണ്ടായിരുന്നു,
ഇൻഷാ അല്ലാഹ്
അത് വീണ്ടും
ഈ ദുനിയാവിലേക്ക് തിരിച്ചു
വരും എന്ന കാര്യത്തിൽ
അല്ലാഹും അല്ലാഹും
റസൂലും സാക്ഷിയാണ്.
നമുക്ക് പറഞ്ഞു തന്നെ
വേണ്ടത്,
ഞാൻ ദീനിയായിട്ട്
ജീവിക്കണം,
നിങ്ങൾ ദീനിയായി
ജീവിക്കണം,
നബിയുടെ സുന്നത്തുകൾ
ഞാൻ പിൻപറ്റണം,
നിങ്ങൾ
പിൻപറ്റണം.
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സുന്നത്തുകളെ
സഹാബാക്കൾ
പിൻപറ്റിയിരുന്നത്
എങ്ങനെയാണ്
നിങ്ങൾ കേട്ടിട്ടുണ്ട്.
ഇബ്നു ഉമർ റളിയല്ലാഹുവിനു
ഒരിക്കൽ
യാത്രാമധ്യേ
ഒരു സ്ഥലത്ത്
മൂത്രമൊഴിക്കാൻ പോയിരുന്നു.
അദ്ദേഹം മൂത്രമൊഴിച്ചില്ല.
സഹാബ്
കൂടെയുള്ള ആളുകൾ ചോദിച്ചു,
എന്തിനാണ്
തങ്ങളോട് പോയിരിക്കുന്നത്?
പറഞ്ഞു,
എന്റെ ഹബീബായ
റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം
ഞങ്ങൾ ഒരുമിച്ച്
യാത്ര ചെയ്യുമ്പോൾ
അവിടെ നിന്ന് ഇവിടെ വന്ന്
മൂത്രമൊഴിക്കാനെടുത്തു.
തങ്ങൾ
മൂത്രമൊഴിക്കാനിരിക്കുന്ന
സ്ഥലത്ത് മൂത്രമൊഴിക്കൽ
സുന്നത്തല്ല.
ഇവിടെ എല്ലാവരും
അവിടെ പോയിരുന്നോണോ,
നമ്മളൊക്കെ പോയിരുന്നോണോ
എന്നില്ല,
ആ ഹബീബിനോടുള്ള പ്രേമം,
നബിതങ്ങളുടെ
സുന്നത്തുകളെ
പിൻപറ്റാനുള്ള
ആഗ്രഹം,
എന്തൊക്കെയാണോ
അല്ലാഹുവിന്റെ
സുൽസാ ചെയ്തത്
അതൊക്കെ
ചെയ്ത്
നന്മ നേടാനും
അതിലൂടെ
ഹൈറാത്തുകൾ
ഉണ്ടാകാനും
ഒരു യഥാർത്ഥ
പക്കം മുസ്ലിമായി
ജീവിക്കാനുമുള്ള
ആഗ്രഹം.
നബിതങ്ങളുടെ
സുന്നത്തുനിന്ന് മൊത്തമായിട്ട്
പറയുമ്പോൾ
നമ്മൾ ചിന്തിച്ചു
നോക്കിക്കോ,
നമസ്കാരം,
തസ്ബീഹാത്തുകൾ,
അമാലുകൾ,
തഹജ്ജ്
നമസ്കാരം.
ഞങ്ങൾ
തഹജ്ജ് നമസ്കാരം
തങ്ങൾ മുടക്കാറേ ഉണ്ടായിരുന്നില്ല.
ഒരു
ദിവസത്തെ ചർച്ച
വരുന്നുണ്ട്.
ആ ചർച്ചയിൽ
നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം
ഹജ്ജിന്റെ ദിവസത്തിൽ
റിവായത്തിൽ
തങ്ങൾ
തഹജ്ജ് നമസ്കരിച്ചതായിട്ട്
കാണുന്നില്ല.
മഹാന്മാർ പറയുന്നത് ഈ അമലുകൾ ഹജ്ജിന്റെ ഓരോ അമലുകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തങ്ങൾ ഇങ്ങനെ ആ സമയത്ത് തുടങ്ങി എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹജ്ജിന്റെ അമലുകൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ തങ്ങൾ തഹജ്ജ് നമസ്കാരത്തിൽ വെച്ച് പറഞ്ഞത് അവര് മക്കൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. തങ്ങളിവിടെ തഹജ്ജ് നമസ്കരിച്ചോ? നമസ്കരിച്ചത്. ബാക്കി മുഴുവൻ ദിവസങ്ങളിലും ആ ദിവസം നമസ്കരിച്ചു എന്നും ഇല്ല, ഉമ്മത്ത് ഞാൻ ഹജ്ജ് ചെയ്തതുപോലെ അമലുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ പിൻപറ്റിക്കുമെന്ന് പറയുമ്പോൾ ഉമ്മത്തുകൾക്ക് ഈ തഹജ്ജ് നമസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോറ്റെ ആരെങ്കിലും വിചാരിച്ചു പോകണ്ടെന്ന് വെച്ച് തങ്ങളെ നിസ്കാരം വീഴ്ചയാണ് എന്ന് കുറവന മക്കൾ പറയുന്നുണ്ട്. ഇല്ല, ഇത് റിവായത്തിൽ വന്നിട്ടില്ല. തങ്ങൾ വിശ്രമിക്കുകയായിരുന്നു, വിശ്രമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു തങ്ങൾ എഴുന്നേറ്റ് തഹജ്ജ് നമസ്കരിച്ചു എന്ന് കുറവന മക്കൾ സർവർ. ഇതാണ് ചർച്ച. അപ്പൊ തങ്ങൾ തഹജ്ജ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധിച്ചിരുന്നു? നമ്മുടെ ജീവിതത്തിലും വേണം സ്വാഭാവിക തഹജ്ജ് നമസ്കാരം, നമ്മുടെ ജീവിതത്തിലും വേണം നമസ്കാരങ്ങളുടെ ജമാഅത്തിന്റെ പാപതി, നമ്മുടെ ജീവിതത്തിലും വേണം ദീനിയായ കാര്യങ്ങൾ കേൾക്കുകയും അവൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ട് സഹോദരന്മാരെ ആ ബാധ്യത നിർവഹിക്കുന്നവരാണ്. അബൂ തൽഹത്തിൽ അൻസാരി റളിയല്ലാഹുവിന്റെ സംഭവം അദ്ദേഹം ഞാൻ ചുരുക്കിപ്പറയുകയാണ്, നിർത്താണ്. അബൂ തൽഹത്തിൽ അൻസാരി റളിയല്ലാഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മസ്ഊദ് നബിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ സുന്ദരമായൊരു തോട്ടമുണ്ടായി, വളരെ സുന്ദരമായ തോട്ടം. മദീനയിൽ അത്തരത്തിലൊരു തോട്ടമില്ല. ഈത്തപ്പഴവും മുന്തിരിയും സമൃദ്ധമായി വളരുന്ന, വളരെ ടേസ്റ്റുള്ള, വളരെ രുചികരമായ ഈത്തപ്പഴവും മുന്തിരിയുള്ള തോട്ടം. ഒരിക്കൽ അദ്ദേഹം അതിനകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് പറഞ്ഞിങ്ങനെ പോയി, നമസ്കാരത്തിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധ പോയി. അപ്പൊ അദ്ദേഹം നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, അള്ളാഹു റസൂലേ, എന്റെ നമസ്കാരത്തിന് ശ്രദ്ധ പോയ, പോകാൻ കാരണമായ ഈ തോട്ടം അള്ളാഹുവിന്റെ വഴി ഞാൻ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞ അള്ളാഹുന്റെ സുഖം അദ്ദേഹത്തിന്റെ വഴി കൊടുത്തു. മസ്ജിദ് നബവി പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മസ്ജിദ് നബവിയിലെ അതൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിന്റെ അടയാളം ഇപ്പോഴും മസ്ജിദ് നബവിയുടെ ഒരു ഭാഗത്തുണ്ട്. കാർപ്പറ്റ് പൊക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ കണ്ടതാണ്. ആ കിണറിന്റെ ഭാഗം ഇങ്ങനെ റിങ് വലിച്ചിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആ തോട്ടത്തിലുള്ള കിണർ. ഇപ്പൊ മസ്ജിദ് നബവിയുടെ അകത്താണ്. ഞാൻ പറഞ്ഞു വരുന്നതാണ്, മസ്ഊദ് നബവി അദ്ദേഹത്തിന്റെ തോട്ടം മസ്ഊദ് നബവിക്ക് കൊടുത്ത സഹാബി എവിടെയാണ് മരിച്ചതെന്നറിയോ? എവിടെയാണ് കബറടക്കം ചെയ്യപ്പെട്ടെന്നറിയോ? വേണമെങ്കിൽ പള്ളി അദ്ദേഹം കൊടുത്ത പള്ളിയാണ് മസ്ഊദ് നബവി തന്നെ, വേണമെങ്കിൽ സൈഡിൽ കബറടക്കാൻ പറയും, എന്റെ സ്ഥലമാണ്, എനിക്ക് കബറിന് കഴിച്ചിട്ട് ബാക്കി പള്ളിക്ക് തരുന്നുണ്ട് വേണമെങ്കിൽ പറയാം. മുഴുവൻ അള്ളാഹുവിന്റെ സ്വന്തം കൊടുത്തു കൊടുത്തതാണ് ആ പള്ളി. ഇന്ന് മസ്ഊദ് നബവി ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ തോട്ടം ഉൾപ്പെടെയാണ്. ആ സഹാബിക്ക് വേണമെങ്കിൽ ജന്നത്തുൽ ബഖീ കബറടക്കാമായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ടു. ഷെയ്ഖ് കബീർ ഫാനി എന്ന് ചരിത്രത്തിൽ വരുന്നുണ്ട്. വളരെ വയോവൃദ്ധനായ അദ്ദേഹം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെടാൻ നേരത്ത് മക്കൾ പറഞ്ഞു, ബാപ്പ താങ്കൾ ഇപ്പൊ പുറപ്പെടുക, താങ്കൾ വയോവൃദ്ധനാണ്, താങ്കൾ ഒരുപാട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിശ്രമം നടത്തിയിട്ടുള്ള ആളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അമ്പുകൾ വന്നപ്പോൾ താങ്കളുടെ മുതുകും നെഞ്ചും കാണിച്ച് അമ്പുകൾ സ്വീകരിച്ചിട്ടുള്ളതാണ് തങ്ങൾ, താങ്കൾ ഇവിടെ ഇരിക്കി ഞങ്ങൾ പുറപ്പെട്ടോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞില്ല, അതെനിക്ക് അയ്പാണ്, ഞാനും പുറപ്പെട്ടു. അദ്ദേഹം പുറപ്പെട്ടു കപ്പലിൽ യാത്രയാണ് അള്ളാഹുവിന്റെ വഴിയിൽ. കപ്പലിൽ വെച്ച് അബൂ തൽഹത്തുൽ അൻസാരി അള്ളാഹുവിന് മരണപ്പെട്ടു. അവിടെ കബറടക്കും കപ്പലിങ്ങനെ നീക്കി. ഏഴ് ദിവസത്തോടത്തോളം അബൂ തൽഹത്തുൽ അൻസാരി അള്ളാഹുവിന്റെ ജനാസയുമായിട്ട് നീങ്ങി. ചരിത്രത്തിൽ എഴുതപ്പെടുന്നു അബൂ തൽഹത്തുൽ അൻസാരി അള്ളാഹുവിന്റെ ജനാസക്ക് യാതൊരു പകർപ്പും വന്നില്ല. ഏഴ് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദ്വീപിൽ കൊണ്ടുപോയി അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹുവിന്റെ വിജനമായ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടുപോയി, വിജനമായ ഒരു ദായും മുജീബുമില്ലാത്ത, മനുഷ്യ ശബ്ദം കേൾക്കാത്ത ഒരു ദ്വീപിൽ കൊണ്ടുപോയി അബൂ തൽഹത്തുൽ അൻസാരി കബറടക്കി. ഇനി ചരിത്രം എഴുതിയിരിക്കും. സഹോദരരെ, അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ അവർ പരിശ്രമിച്ചത് അങ്ങനെയാണ്. നമ്മുടെ ദീന്റെ ഈ കൂട്ടവും ഈ പരിശ്രമവും ഇതൊക്കെ സഹോദരന്മാരെ, നമ്മുടെ ദീനിൽ നമ്മളിൽ ദീനുണ്ടാകാൻ മറ്റുള്ളവരിൽ ദീനുണ്ടാകുന്ന പരിശ്രമത്തിന് വേണ്ടി സഹോദരന്മാരെ, അതാണ് നമ്മൾ ഇന്നലെ രാവിലെ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വഴിയിൽ നമുക്ക് ആ മഹാന്മാര് കിട്ടിയതുപോലെ ഒന്നും കിട്ടൂലെങ്കിലും 4 മാസവും 40 ദിവസവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ട് അവർ നേടിയതുപോലുള്ള ഒരു ചെറിയ മഹത്വമെങ്കിലും ഈമാനോടുകൂടെ മരിച്ച് നാളെ ആഖിറത്തിൽ അവരുടെ കൂടെ എത്തിച്ചേരാനുള്ള ഒരു പരിശ്രമം, അത്തരത്തിലുള്ള ഈമാന്റെ പവർ കിട്ടാൻ സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കണം. ഒരു സാഹചര്യത്തിലാണ് ഈമാൻ ഈമാന്റെ മാഹൂലിലെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഈമാന് വിരുദ്ധമായ സാഹചര്യങ്ങളും ദീനിന് വിരുദ്ധമായ സാഹചര്യങ്ങളുമാണ് ഇന്ന് പുറത്തുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ, നമ്മുടെ മക്കളെ ഈമാൻ സംരക്ഷിക്കാൻ, നമ്മൾ ഭരിച്ചു കഴിഞ്ഞാൽ റബ്ബിർഹംഹുമാക്കമാ റബ്ബയാനി എന്ന് പറയാൻ പറ്റുന്ന പര്യാപ്തരായ മക്കളെ വാർത്തെടുക്കാൻ സ്വരമൊരു ഞാനും നമ്മളും നമ്മുടെ ദീനിന്റെ ദീൻ സംരക്ഷിക്കുന്നതിൽ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയേ പറ്റും. ദീനിന്റെ പരിശ്രമം സഹോദരന്മാരെ നമ്മളെ സമ്പൂർണ്ണരാക്കും. നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമ്മളെ പക്വരാണ്. നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടും, നമ്മുടെ കുടുംബത്തിൽ ദീനുണ്ടാവും, നമ്മുടെ അയൽവക്കത്ത് കുടുംബ ദീനുണ്ടാകും, നമ്മുടെ നാട്ടിൽ ദീനുണ്ടാകും, ലോകമെമ്പാടും ദീനുണ്ടാവും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഖുൽ ഹാദിഹി സബീലി അദൂഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമൻ ഇത്തബഅനി എന്ന് അല്ലാഹു റസൂലിനോട് പറയാൻ അല്ലാഹു തആല കൽപ്പിച്ച ഓരോ വ്യക്തിയുമാണ് നാം ഓരോരുത്തരും എന്ന കാര്യം ഞാനും നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിന്റെ വഴിയിൽ പരിശ്രമിക്കാനും അതിന്റെ മഹത്തായ നേട്ടങ്ങൾ നേടാനും ലോകത്ത് വീണ്ടും ദീനിൽ ജീവിക്കുന്ന സഹാബകളെ പോലെ താബിഈങ്ങളെ പോലെ വിശുദ്ധവും പരിശുദ്ധവും സമാധാന സമ്പൂർണവുമായ ഒരു ലോകം വാർത്തെടുക്കാൻ പരിശ്രമിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.